ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കെ എസ് രതീഷ് കുമാർ. പ്രധാന വാർത്തകൾ. ഇന്ന് വ്യോമസേനാ ദിനം. ശക്തവും ധീരവുമായ വ്യോമസേനയിൽ രാജ്യം അഭിമാനിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പശ്ചിമേഷ്യയിൽ സംഘർഷം മുറുകുന്നു. ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഇറ്റലി ഫ്രാൻസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരളത്തിലെ ആദ്യ ടൈഗർ സഫാരി പാർക്കിന്റെയും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായുള്ള പദ്ധതികളുടെയും പ്രഖ്യാപനം ഇന്ന്. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. 107 മെഡലുമായി സാഭിമാനം ഇന്ത്യ. നേട്ടത്തെ അഭിനന്ദിച്ച് രാഷ്ട്ര നേതാക്കൾ. ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം. മത്സരം ഉച്ചയ്ക്ക് 2 മണി മുതൽ ചെന്നൈയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ വ്യോമസേനയുടെ രൂപീകരണത്തിന്റെ ഓർമ്മയ്ക്കായി ഇന്ന് വ്യോമസേനാ ദിനം ആഘോഷിക്കുന്നു. 1932 ഒക്ടോബർ 8-നാണ് ഇന്ത്യൻ വ്യോമസേന ഔദ്യോഗികമായി സ്ഥാപിതമായത്. രാജ്യത്തുടനീളം പരേഡുകളും ആഘോഷങ്ങളും നടന്നുവരുന്നു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ ആചാരപരമായ പരേഡ് നടന്നു. ചടങ്ങിൽ വ്യോമസേനയുടെ പുതിയ പതാക അനാവരണം ചെയ്തു. യുപി ഗവർണർ ആനന്ദിബെൻ പട്ടേലായിരുന്നു ചടങ്ങിലെ മുഖ്യാതിഥി. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. വ്യോമസേനാ ദിനത്തോടനുബന്ധിച്ച് എല്ലാ വ്യോമസേനാ അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ആശംസകൾ നേർന്നു. ഇന്ത്യൻ വ്യോമസേന കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുകയാണെന്നും വെല്ലുവിളികളെ നേരിടാൻ സദാ സജ്ജമായ ശക്തവും ധീരവുമായ ഒരു വ്യോമസേന ഉള്ളതിൽ രാജ്യം അഭിമാനിക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയിലെ ധീരരായ പുരുഷന്മാരും വനിതകളും ആകാശത്തിലൂടെ പറന്നുയർന്ന് രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ വ്യോമസേനയുടെ വീര്യത്തിലും പ്രതിബദ്ധതയിലും അർപ്പണബോധത്തിലും രാജ്യം അഭിമാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം മുറുകുന്നു. ഹമാസിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം പ്രഖ്യാപിച്ചു. ഇരുവിഭാഗങ്ങളിലുമായി 500-ലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. വിശദാംശങ്ങളിലേക്ക്.
തെക്കൻ മധ്യ ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 300 ഉയരുകയും 1500 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചത്. ടെല്ലവീവ്, റെഹോവോട്ട്, ഗദേര, അഷ്കലോൺ എന്നിവയുൾപ്പെടെ നിരവധി ഇസ്രായേൽ നഗരങ്ങളെ ഹമാസ് ആക്രമണം ബാധിച്ചു. ഇസ്രായേൽ മേയറും ഷാർ ഹനേഗേവ് പ്രാദേശിക കൌൺസിൽ തലവനുമായ ഒഫീർ ലിപ്സ്റ്റീൻ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. നിരവധി ഇസ്രായേലികളെ ഗാസയിൽ ബന്ദികളാക്കിയിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഓപ്പറേഷൻ വാൾസ് ഓഫ് അയൺ എന്ന പേരിൽ സൈനിക നടപടി ആരംഭിച്ചത്. ഗാസ മുനമ്പിലെ 17 സൈനിക കേന്ദ്രങ്ങളിലും 4 ഓപ്പറേഷൻ കമാൻഡ് സെന്ററുകളിലും ഇസ്രായേൽ ആക്രമണം നടത്തി. ഇതിൽ 230-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അതിനിടെ അടിയന്തര സാഹചര്യങ്ങളിൽ നേരിട്ട് ബന്ധപ്പെടാൻ റാമള്ളയിലെ ഇന്ത്യൻ പൌരന്മാരോട് പലസ്തീനിലെ ഇന്ത്യൻ പ്രതിനിധി കാര്യാലയം നിർദ്ദേശിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ഹെൽപ്പ് ലൈനും സജ്ജീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
അതിനിടെ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തി ലെബനിലെ ഹിസ്ബുള്ള. ഇസ്രായേൽ അധീനതയിലുള്ള ഗോലാൻ ഹൈറ്റ്സുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിലെ പോസ്റ്റുകൾക്ക് നേരെയായിരുന്നു റോക്കറ്റ് ആക്രമണം. പാലസ്തീനോടുള്ള ഐക്യദാർഢ്യമായാണ് ആക്രമണമെന്ന് ഹിസ്ബുള്ള പ്രസ്താവിച്ചു. പ്രത്യാക്രമണത്തിൽ ലെബനനിലെ ഹിസ്ബുള്ള മേഖലകളിലേക്ക് ഇസ്രായേൽ വെടിവയ്പ് നടത്തി. ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ നിരവധി ലോകനേതാക്കൾ അപലപിച്ചു. ഇസ്രായേലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രാർത്ഥനകൾ ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമൊപ്പമാണെന്ന് പറഞ്ഞു. തീവ്രവാദത്തിന് ഒരിക്കലും ന്യായീകരണമില്ലെന്ന് പറഞ്ഞ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ സർക്കാരിനും ജനങ്ങൾക്കുമൊപ്പം അമേരിക്ക ഉറച്ചു നിൽക്കുമെന്നും വ്യക്തമാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ബൈഡൻ ചർച്ചകൾ നടത്തി. ആക്രമണത്തെ യുകെ പ്രധാനമന്ത്രി ഋഷി സുനക് ഉൾപ്പെടെയുള്ളവരും അപലപിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ യൂറോപ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇറ്റലിയും ഫ്രാൻസും അദ്ദേഹം സന്ദർശിക്കും. ഒക്ടോബർ 12 വരെയാണ് സന്ദർശനം. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാജ്നാഥ് സിംഗ് ഇറ്റാലിയൻ പ്രതിരോധമന്ത്രിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തും. പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പാരീസിൽ ഫ്രഞ്ച് സായുധസേനാ മന്ത്രി സെബാസ്റ്റ്യൻ ലോകാർണാവുമായി വാർഷിക പ്രതിരോധ കൂടിക്കാഴ്ച നടത്തും. റോമിലും പാരീസിലും പ്രതിരോധ വ്യവസായ സിഇഒമാരുമായി വ്യാവസായിക സഹകരണത്തിനുള്ള സാധ്യതകളെക്കുറിച്ചും ചർച്ചകൾ നടക്കും. വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല സമാപന സമ്മേളനം കോഴിക്കോട്ട് ഇന്ന് വൈകിട്ട് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ആദ്യ ടൈഗർ സഫാരി പാർക്കിന്റെയും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായുള്ള വിവിധ പദ്ധതികളുടെയും പ്രഖ്യാപനവും വനം മന്ത്രി നിർവഹിക്കും. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ അധ്യക്ഷനാകും. വന്യജീവി വാരാഘോഷ മത്സര ജേതാക്കൾക്കുള്ള സമ്മാനദാനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും. കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, എം കെ രാഘവൻ എം പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഹാങ്ചൗ ഏഷ്യൻ ഗെയിംസിൽ 28 സ്വർണവും 38 വെള്ളിയും 41 വെങ്കലവും ഉൾപ്പെടെ 107 മെഡലുകളുമായി ഇന്ത്യൻ സംഘം. ഗെയിംസിന് ഇന്ന് സമാപനമാവുകയാണ്. വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ ഇന്ത്യൻ അത്ലറ്റുകൾ പങ്കെടുക്കും. മലയാളി താരം പി ആർ ശ്രീജേഷ് ഇന്ത്യൻ പതാകയേന്തും. ഏഷ്യൻ ഗെയിംസിലെ മെഡൽ നേട്ടത്തിൽ ചരിത്രം കുറിച്ച ഇന്ത്യൻ സംഘത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ അഭിനന്ദിച്ചു. നേട്ടം രാജ്യത്തിന്റെ കായിക ചരിത്രത്തിലെ നാഴികക്കല്ലാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ എഫ് സിയുമായി ഏറ്റുമുട്ടും. രാത്രി 8:00 കിക്ക് ഓഫ്. അന്ധേരിയിലെ മുംബൈ ഫുട്ബോൾ അരീനയിലാണ് മത്സരം. സീസണിലെ ആദ്യ രണ്ട് മത്സരങ്ങളും വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം. ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം. ചെന്നൈയിലെ ചിദംബരം സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:00 മത്സരം. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശ് 6 വിക്കറ്റിന് അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തി. രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്കയെ 102 റൺസിനും പരാജയപ്പെടുത്തി. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ്കുമാർ മിശ്ര സിക്കിം മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ്ങിനെ സന്ദർശിച്ച് സംസ്ഥാനത്തെ വെള്ളപ്പൊക്കത്തെ തുടർന്നുണ്ടായ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സിക്കിം മുഖ്യമന്ത്രിയുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
സിക്കിമിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ഗാംഗ്ടോക്കിലെ തഷ്ലിംഗ് സെക്രട്ടേറിയറ്റിൽ നടന്ന ഉന്നതതല അവലോകന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ്കുമാർ മിശ്ര പറഞ്ഞു. സംസ്ഥാനത്ത് മിന്നൽ പ്രളയത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ പ്രത്യേക ഉദ്യോഗസ്ഥ സംഘം ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയാണ്. കൃഷി, റോഡ് ഹൈവേ ഗതാഗതം, ജലശക്തി, ഊർജ്ജം, ധനകാര്യം എന്നീ 5 മന്ത്രാലയങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുള്ളത്. ദുരന്തത്തിൽ 9 സൈനികർ ഉൾപ്പെടെ മരിച്ചവരുടെ എണ്ണം 30 ആയി. കാണാതായ 81 പേർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. 1320 വീടുകൾക്ക് സാരമായി കേടുപാടുകൾ സംഭവിച്ചു. 13 പാലങ്ങൾ ഒലിച്ചുപോയി. 2563 പേരെ രക്ഷപ്പെടുത്തി. 7000ലധികം പേർ 30 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുകയാണ്. അടിസ്ഥാന സൌകര്യങ്ങൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നതിനായി പദ്ധതികൾ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
അഫ്ഗാനിസ്ഥാൻ ഭൂകമ്പത്തിൽ മരണസംഖ്യ 2000 കടന്നു. റിക്ടർ സ്കെയിലിൽ 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകരുകയും 1000ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഹെറാഡ് നഗരത്തിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. 10 ദിവസത്തെ ആദി മഹോത്സവ് പരിപാടിക്ക് ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ തുടക്കമായി. കേന്ദ്ര ഗോത്രകാര്യമന്ത്രി അർജുൻ മുണ്ടെ മേള ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആദിവാസി വിഭാഗങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക വഴി ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ദർശനത്തെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ആദിവാസികൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാൻ അവസരമൊരുക്കുന്നതിനൊപ്പം വോക്കൽ ഫോർ ലോക്കൽ എന്ന പ്രധാനമന്ത്രിയുടെ നയത്തിനും മേള ഊർജ്ജം പകരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വർഷം മാർച്ച് വരെ പുറപ്പെടുവിച്ച ഡിമാൻഡ് ഓർഡറുകൾ സംബന്ധിച്ച് നികുതിദായകർക്ക് പൊതുമാപ്പ് അനുവദിക്കാൻ ഇന്നലെ ചേർന്ന ചരക്ക് സേവന നികുതി കൌൺസിൽ യോഗത്തിൽ തീരുമാനം. ഇവ സംബന്ധിച്ച അപ്പീലുകൾ സമർപ്പിക്കാൻ അടുത്ത വർഷം ജനുവരി 31 വരെ സമയം നീട്ടി നൽകി. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ അപ്പീൽ ഫയൽ ചെയ്യാൻ കഴിയാതിരുന്ന വലിയൊരു വിഭാഗം നികുതിദായകർക്ക് ഇത് പ്രയോജനം ചെയ്യും. സാധാരണയായി ഓർഡർ ലഭിച്ച 3 മാസവും ഒരു മാസത്തെ ദീർഘിപ്പിക്കൽ ലഭിച്ചാൽ 4 മാസവും വരെയാണ് അപ്പീലുകൾ നൽകാൻ കഴിയുന്നത്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൌത്യത്തിന് മുന്നോടിയായി ആളില്ലാ പേടകം അയച്ചുള്ള പരീക്ഷണങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് ISRO. ഗഗൻയാൻ ദൌത്യത്തിന്റെ ആദ്യത്തെ പരീക്ഷണ പേടകം അബോട്ട് മിഷൻ 1 ഇതിനായി സജ്ജമായിക്കൊണ്ടിരിക്കുകയാണെന്ന് ISRO അറിയിച്ചു. 2024 ബഹിരാകാശത്തേക്ക് ആളില്ലാ ദൌത്യം നടത്താനാണ് ലക്ഷ്യം. ലഡാക്ക് സ്വയംഭരണ വികസന കൌൺസിൽ കാർഗിൽ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. രാവിലെ 8:00 വോട്ടെണ്ണൽ തുടങ്ങിയത്. 26 സീറ്റുകളിലായി 85 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. ബിജെപി, കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ്, ആം ആദ്മി പാർട്ടി തുടങ്ങിയ കക്ഷികൾ മത്സരത്തിനുണ്ടായിരുന്നു. ഇന്ന് വ്യോമസേനാ ദിനം. ശക്തവും ധീരവുമായ വ്യോമസേനയിൽ രാജ്യം അഭിമാനിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പശ്ചിമേഷ്യയിൽ സംഘർഷം മുറുകുന്നു. ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഇറ്റലി ഫ്രാൻസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരളത്തിലെ ആദ്യ ടൈഗർ സഫാരി പാർക്കിന്റെയും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായുള്ള പദ്ധതികളുടെയും പ്രഖ്യാപനം ഇന്ന്. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം. 107 മെഡലുമായി സാഭിമാനം ഇന്ത്യ. നേട്ടത്തെ അഭിനന്ദിച്ച് രാഷ്ട്ര നേതാക്കൾ. ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം. മത്സരം ഉച്ചയ്ക്ക് 2 മണി മുതൽ ചെന്നൈയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.